கர்த்தாவே நின் பாதத்தில் ஞானிதா வந்தீடுந்து என்னே நான் சம்பூர்ணமாய் நின் கையில் தந்தீடுந்து என்னே நான் சம்பூர்ணமாய் நின் கையில்
പഴയ നിയമ ചരിത്രം പുതിയ നിയമ സഭയ്ക്ക് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നമുക്കൊരു പാഠമായിട്ടാണ് കർത്താവ് എഴുതി തന്നിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴെയായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗ്രഹിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവിടെ എഴുതിയിരിക്കുകയാണ് എല്ലാവരും 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 ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും മേഘത്തിന് കീഴിൽ കൂടി കടന്നുപോയി, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, എല്ലാവരും മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എങ്കിലും അങ്ങനെ പറയാണ് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചുമില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. 11-ാമത്തെ വാക്യം: ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ചരിത്രം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൃഷ്ടാന്തമായിട്ട് പാഠം പഠിക്കാനായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാൽ നമുക്ക് ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. ഇതേപോലെ തന്നെ ഈ ദൃഷ്ടാന്തം, പഴയ നിയമത്തിലെ പല ദൃഷ്ടാന്തങ്ങൾ ചേർത്ത് ഒരു ദേവദാസൻ ഒരു ലെറ്റർ എഴുതുന്നുണ്ട്, എപ്പിസ്റ്റൽ എഴുതുന്നുണ്ട്. നമ്മുടെ ബൈബിളിന്റെ അവസാനം വെളിപാട് പുസ്തകത്തിന് മുമ്പിൽ അവസാനത്തെ എപ്പിസ്റ്റൽ അല്ലെങ്കിൽ ലേഖനം എന്ന് പറയാവുന്ന ലേഖനമാണ് യൂദായുടെ ലേഖനം. യൂദാ ഈ ലേഖനം എഴുതുമ്പോഴേക്കും ഏകദേശം AD 69-70 കാലഘട്ടത്തിലാണ് യൂദായുടെ ലേഖനം എഴുതപ്പെടുന്നത്. അപ്പോഴേക്കും ആദ്യത്തെ പല ലേഖനങ്ങളും എഴുതപ്പെട്ട് കഴിഞ്ഞു, ദൈവസഭ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ഉപദേശങ്ങളൊക്കെ പലതും സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സഭയ്ക്ക് ഒരു എഴുത്തെഴുതാനായിട്ട് യൂദാ തീരുമാനിക്കുമ്പോൾ, സഹോദരന്മാർക്ക് എഴുത്തെഴുതാനായിട്ട് യൂദാ തീരുമാനിക്കുമ്പോൾ, യൂദാ ആദ്യം ചിന്തിച്ചത് രക്ഷയെപ്പറ്റി എഴുതാനായിട്ടാണ്. അതാണ് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യിൽ, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവിടെ യൂദാ എഴുതുകയാണ്. യൂദാ ആദ്യം തീരുമാനിച്ചു ഒരു രക്ഷയെപ്പറ്റി ഒരു ലേഖനം അങ്ങ് എഴുതാം, അല്ലെങ്കിൽ ഒരു ഉപദേശം പഠിപ്പിക്കൽ പോലെ, റോമാലേഖനം പോലെ ഒരു ഉപദേശം ഇവർക്ക് എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ യൂദായ്ക്ക് മനസ്സിലായി ഉപദേശമൊക്കെ ഇവർ കുറെ കേട്ടതാണ്. ഉപദേശമൊക്കെ എഴുതി കഴിഞ്ഞു, സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഇപ്പോൾ ആ സഭയിൽ ചില അപകടങ്ങൾ വരാൻ പോവുകയാണ്. അന്നേരം അതിനെ എതിരെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് പോയിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂദായ്ക്ക് മനസ്സിലായി ഇപ്പോൾ എഴുതേണ്ട കാര്യം ഇവരെ ഉപദേശം പഠിപ്പിക്കുകയല്ല വേണ്ടത്, ഇവർക്ക് വേണ്ടി ഇവരുടെ എഴുതേണ്ടത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിക്കുവാൻ ആവശ്യമെന്ന് തോന്നി. അതായത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അവിടെ സഭകളിൽ നടക്കുന്നു. അപ്പോൾ അതിനെതിരെയാണ് യൂദായുടെ എഴുത്തെഴുതുന്നത്. അങ്ങനെയാണ് യൂദാ എഴുത്തു തുടങ്ങുന്നത്. അതിന്റെ സബ്ജക്ട് 4-ാമത്തെ വാക്യത്തിൽ പറയാണ്: നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു, അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് യൂദാ പറയാണ് ചില മനുഷ്യർ, ചില വ്യക്തികൾ നുഴഞ്ഞു കയറ്റക്കാരാണ്. നേരം ഒരു ലേഖനം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരെടുത്താണ്, ആരെക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു എളുപ്പവഴിയുണ്ട്. അപ്പോസ്തലന്മാർ എപ്പോഴും ഞങ്ങൾ എന്ന് സംബോധന ചെയ്യുന്ന എഴുതുന്നത് അപ്പോസ്തലന്മാരെ പറ്റിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും ഞങ്ങൾ, ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പൗലോസും അപ്പോസ്തലന്മാരെയും കൂടി ഉൾപ്പെടുത്തി അവരെ പറ്റിയാണ് ഞങ്ങൾ എഴുതുന്നത്. നമ്മൾ എന്ന് പൗലോസും അപ്പോസ്തലന്മാരും എഴുതുകയാണെങ്കിൽ പൊതുസഭയെ ഉൾപ്പെടുത്തി എല്ലാ സഭക്കാരെയും എല്ലാ വ്യക്തികളെയും കൂടി, സഭയിലുള്ള എല്ലാ വ്യക്തികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഒരേ ആത്മീയവാനി, ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. നേരെ എല്ലാവരെയും പറ്റിയാണ് എഴുതുന്നത്. എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ച് എല്ലാവരും സഭയുടെ ഭാഗമാണ്. അപ്പോൾ നാം എന്ന് പൗലോസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതുന്ന ലേഖകൻ പറയുകയാണെങ്കിൽ, അത് സഭയെ ഉദ്ദേശിച്ചിട്ടാണ്. അതേസമയം നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പൗലോസിനെയും ബാക്കിയുള്ളവരെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് സഭയെടുത്ത് മാത്രമായിട്ട് പറയുന്നതാണ്. അവർ എന്ന് എവിടെയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് സഭയുടെ ഭാഗമല്ലാത്ത ചിലരെ പറ്റി വാൺ ചെയ്യാനായിട്ട് എഴുതുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറെ ചിലരെ പറ്റിയാണ്. അതായത് സഭയിലേക്ക് ക്രീപ്പിൻ ചെയ്ത് കടന്ന ചില ദുരുപദേശങ്ങളെ, ചില കാര്യങ്ങളെ സഭയ്ക്ക് വാൺ ചെയ്യാനായിട്ടാണ് എഴുതുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് സഭയിലെ ദൈവമക്കളെ ഡയറക്ട്ലി ഉദ്ദേശിച്ചല്ല, വേറെ ചിലരെ പറ്റിയാണ്. പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് സഭയിലേക്ക് കടക്കുകയും ആ ഇൻഫ്ലുവൻസിൽ കൂടി സഭ മലിനപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ നുഴഞ്ഞു കയറ്റുന്ന ആൾക്കാരെ പറ്റി സഭയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇവരുടെ ശിക്ഷാവിധിയെ പറ്റി നേരത്തെ തന്നെ പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ നിന്ന് എക്സ്റ്റെൻസീവായിട്ട് ചില ക്വട്ടേഷൻസ് എടുക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ യൂദ ഇവിടെ എഴുതിയിട്ട് പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ടാണ് പിന്നെയും വെച്ചിരിക്കുന്ന എഴുതിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡേഞ്ചർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ, കർത്താവ് ജനത്തെ ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നീട് നശിപ്പിച്ചു. തങ്ങളുടെ ഭാഷ കാത്തുകൊള്ളാതെ സ്വന്ത വാസസ്ഥലം വിട്ടുപോയ പുരന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരുന്നു. അതുപോലെ ക്രോധവും ഹോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർവതപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ വിദ്യാർത്ഥിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട്
ഇവിടെ വീണ്ടും യൂദ ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. 3 സംഭവങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ട് പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്ന കാര്യമാണ് എന്ന് പറയാണ്. അതിൽ ആദ്യത്തെ എന്താണെന്ന് അറിയാമോ? ആദ്യം പറയണം, നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞാണ് എങ്കിലും നിങ്ങളെ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഐ ഡിസൈർ ടു റിമൈൻഡ് യു though you know all things once for all, that the Lord, after saving the people out of the land of Egypt, subsequently destroyed those who did not believe. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കാത്ത ചില ആൾക്കാരെ ദൈവം നശിപ്പിച്ചു. പക്ഷെ അവര് എങ്ങനെയുള്ളവരാണ്? അവര് രക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 1 കൂട്ടരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നീട് നശിപ്പിച്ചു. നേരെ ദൈവം പറഞ്ഞിരിക്കുക, കർത്താവ് പറയുകയാണ് ഇവർ വിശ്വസിക്കാത്തവരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവരെന്താ വിശ്വസിക്കാതിരുന്നത്? ഇവർ വിശ്വസിച്ചവരാണല്ലേ. ഇവർ ശരിക്കും വിശ്വാസത്താലാണ് ശരിക്കും ചെങ്കടൽ കടന്നത്. വിശ്വാസത്താലാണ് അവർ രക്തം അവരുടെ കട്ടളമേലും കുറുമ്പടുമേലും തളിച്ചത്. ഇവർ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഇവരെന്താ വിശ്വസിക്കാതിരുന്നത്? ഇവര് കനാനിൽ കയറും എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കാതിരുന്നത്. നേരെ വിശ്വാസത്തിന് 2 എഫക്റ്റ് ഉണ്ട് ബൈബിൾ പ്രകാരം. 1, നാം മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസം. എന്നാൽ 2, നമ്മൾ കനാനിലേക്ക് കയറുന്ന 2 വിശ്വാസം. ഈ 2 വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ വിശ്വസിക്കാഞ്ഞതിൽ ദൈവം അവരെ പിന്നീട് നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അന്നേരം ആദ്യത്തെ വാണിംഗ് യൂദ ദൈവസഭയ്ക്ക് എഴുതുകയാണ്, അവിശ്വാസം എന്നുള്ള പാപം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിന്നാണ്. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യൂദ ഇവിടെ എഴുതുന്നത്. എബ്രായലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ അത് വീണ്ടും എഴുതിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവിശ്വാസം നിമിത്തം ഇവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഇതേ അവിശ്വാസത്തെ പറ്റിയാണ് യൂദ എഴുതുന്നത്. അവിശ്വസിച്ചതിനാൽ ദൈവം ഇവരെ പിന്നത്തേത് നശിപ്പിച്ചു. അവിശ്വാസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടൊരു കാര്യം നടന്നു. എന്താണ് മോളി പറഞ്ഞിരിക്കുകയാണ്? അവിശ്വാസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അനുസരണക്കേട് നടന്നു. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ടുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതെ ഇരിക്കുവാൻ ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി അത് പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അന്നേരം യൂദ പറയുകയാണ്, ഇവരുടെ വിശ്വാസത്താൽ ഇവർ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ അവിശ്വാസത്താൽ അവർ നശിച്ചുപോയി. ഇതൊരു വാണിങ്ങായിട്ട് സഭയ്ക്ക് എഴുതുകയാണ്. ഇവിടെ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഇവിടെ ആ പറയുന്നതിന്റെ കോണ്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ എഴുതിയാണ്, ദൈവത്തിന്റെ കൃപ എന്നത് ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുന്ന ചിലരുണ്ട്. ദൈവത്തിന്റെ കൃപ എന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദൈവം ആ വ്യക്തിയെ നശിപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ആ ടീച്ചിങ്ങുമായി ചിലർ സഭയിലേക്ക് നുഴഞ്ഞു കയറി. അപ്പോൾ അവരെ വാൺ ചെയ്യാനായിട്ട് എഴുതുകയാണ്, അങ്ങനെയല്ല. പഴയ നിമിത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരെ ദൈവത്തിന് നശിപ്പിക്കാൻ കഴിയും. ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ വിശ്വാസത്താൽ ഇറങ്ങിയവരെ തന്നെ ദൈവം പിന്നീട് നശിപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരിക്കൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ഇച്ഛിക്കുന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസ ജീവിതം എന്നത് കണ്ടിന്യൂസ് ആയി ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ജീവിതമാണ്. ഇതിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ദൈവത്തിന് പോലും നിങ്ങളെ തള്ളിക്കളയാൻ കഴിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് അവസാനത്തെ ഒരു ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും യൂദ എഴുതുന്നത്. വിശ്വാസത്തിലുള്ള രക്ഷിക്കപ്പെടലിനെയും വിശ്വാസത്തിലുള്ള നീതീകരണത്തിനെ പറ്റി ഒക്കെ ലേഖനങ്ങൾ എഴുതിയ സഭകളുടെ അടുത്ത് പറയുകയാണ്, ദൈവം വാൻ ചെയ്യുകയാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരെ അവിശ്വാസത്താൽ വീണ്ടും നശിപ്പിച്ചു. അതായത് ഞാൻ ആദ്യമായിട്ട് യൂദ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസം എന്ന പാപം എത്ര ഭയങ്കരമാണെന്ന് നമ്മൾ ചിന്തിക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും കർത്താവുമായിട്ടുള്ള കൂടെയുള്ള നടപ്പ്, കർത്താവിലുള്ള ഒരു ഡിപ്പെൻഡൻസിൽ നിന്ന് ഒരു വ്യക്തി പിന്മാറുകയാണെങ്കിൽ അതിന്റെ അവസാനം ആ വ്യക്തി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എഴുതുന്നത്. രണ്ടാമത് മൂന്ന് സംഭവങ്ങളാണ് യൂദ എഴുതുന്നത്. രണ്ടാമത് എഴുതുകയാണ് 6-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമതൊരു കൂട്ടർ, ഒരു കൂട്ടർ രക്ഷിക്കപ്പെട്ടവരാണ്, ഒരു കൂട്ടർ മിശ്രയും വിട്ടവരാണ്, ഒരു കൂട്ടർ ചെങ്കടൽ കടന്നവരാണ്, എന്നാൽ അവിശ്വാസത്താൽ അവർ നശിച്ചുപോയി. രണ്ടാമത് പറയാണ്, ദൈവം ചില ദൂതന്മാരെ, ദൈവത്തിന്റെ സൃഷ്ടികളായിട്ടുള്ള ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്ന ദൂതന്മാരെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്ത വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്നത്, ഏഞ്ചൽസ് ഹു ഡിഡ് നോട്ട് കീപ് ദെയർ ഡൊമീൻ എന്ന് പറഞ്ഞാൽ അവരുടെ സർക്കിൾ, അവർക്ക് കൊടുത്തിരുന്ന ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയ ചില ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തു? ദൈവം ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദ രണ്ടാമത് പറയുന്നത്, ദൈവം ദൂതന്മാരെ പോലും ദൈവം ശിക്ഷ വിധിക്കാതെ വിട്ടില്ല. തങ്ങളുടെ സർക്കിൾ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോയ ദൂതന്മാരെ ദൈവം നശിപ്പിച്ചു, ഇല്ലെങ്കിൽ ദൈവം വിധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറയാണ്, അതുപോലെ തന്നെ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോദോം ഗൊമോറയുടെ നാശത്തിന് മുമ്പ് ദൂതന്മാർ മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെട്ടതിനെ പറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അതുപോലെ തന്നെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കടക്കുന്നു. അങ്ങനെ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ ദൈവം ദൈവസഭയ്ക്ക് എഴുതുകയാണ്. ഒന്ന്, മിസ്രയീമിൽ നിന്ന് വിട്ടുപോയ പുറപ്പെട്ടു വന്ന ജനത്തെ ദൈവം നശിപ്പിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരായിട്ട് പോലും സ്വന്തം ദൈവം വെച്ചിരുന്ന സർക്കിള് ക്രോസ് ചെയ്ത ദൂതന്മാരെ ദൈവം മഹാദിവസത്തിന്റെ ചങ്ങലയ്ക്കായിട്ട് ഇട്ടുവെച്ചു. മൂന്നാമത് പറയാണ്, അന്യജടം മോഹിച്ചു പോയ, ഇല്ലെങ്കിൽ വ്യഭിചാരത്തിലേക്ക് പോയ, വ്യഭിചാര ചിന്തയിലേക്ക് പോയ സോദോമിനെയും ഗോമോറയെയും ദൈവം നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കടക്കുന്നു. ഈ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ മൂന്ന് വ്യക്തികളെയും എക്സാമ്പിളായിട്ട് പറയാണ്. ഞാൻ പറഞ്ഞു മൂന്ന് ദൃഷ്ടാന്തങ്ങൾ, മൂന്ന് സംഭവങ്ങൾ ആദ്യം പറയാണ്, എന്നിട്ട് മൂന്ന് വ്യക്തികളെ പറയാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. പതിനൊന്നാമത്തെ വാക്യം,
അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴി നടക്കുകയും കൂലി കൊടുക്കുകയും കുടിയാനന്റെ വഞ്ചനയെ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ഓരോന്നിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു.
മൂന്ന് വ്യക്തികളെ വീണ്ടും ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് പേരെ. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിശ്വാസം എന്നത് ദൈവം വളരെ സീരിയസ് ആയിട്ട് കാണുന്നതാണ്. തങ്ങളുടെ സർക്കിള് ക്രോസ് ചെയ്യുന്നതിനെ ദൈവം സീരിയസ് ആയിട്ട് കാണുന്നതാണ്. മൂന്നാമത് വ്യഭിചാരം, ഇല്ലെങ്കിൽ അന്യജടം മോഹിക്കുക എന്നുള്ളത് ദൈവം വളരെ സീരിയസ് ആയിട്ട് കാണുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളെയാണ് ആദ്യത്തെ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് മൂന്ന് വ്യക്തികളെ ദൈവം എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്, ഇവരെ പോലെ ആകരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ ആള്, ആദ്യത്തെ ആളെ പറ്റി പറയുകയാണ്, അവൻ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. പിന്നെ കയ്യിന്റെ വഴി എന്ന് പറഞ്ഞത് ബൈബിളിൽ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എന്താണ് കയ്യിന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിൽ മനുഷ്യന് വീഴ്ച പറ്റിയതിന് ശേഷം ദൈവം ആദ്യമായിട്ട് ശിക്ഷിക്കുന്ന ഒരു പാപമാണ് കയ്യിന്റെ പാപം. എന്തായിരുന്നു കയ്യിന്റെ പാപം? നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 4:4 മൂന്ന് മുതലുള്ള വാക്യങ്ങൾ, 2 മുതലുള്ള വാക്യങ്ങൾ. ആദ്യമായിട്ട് ദൈവം പാപത്തെ കീഴടക്കണം എന്ന് പറഞ്ഞ എന്ത് പാപമാണ് അവിടെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസൂയ എന്ന പാപമാണ്. കയ്യിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ബൈബിളിൽ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് ദൈവം ജഡ്ജ് ചെയ്യുന്ന പാപം അസൂയ എന്ന പാപമാണ്. നമ്മൾ വിചാരിക്കും അത്ര സീരിയസ് അല്ല എന്നുള്ളത്. ബൈബിളിന്റെ അവസാനത്തെ ഒരു ലേഖനം എഴുതി വെളിപാടിന് മുമ്പ് ഒരു അവസാനത്തെ ലേഖനമായിട്ട് ആഡ് ചെയ്യുന്ന പുസ്തകത്തിൽ ദൈവം മൂന്ന് കാര്യങ്ങൾ എടുത്തെഴുതുമ്പോൾ ആദ്യം പറയുന്ന പാപം അസൂയ എന്നുള്ള പാപമാണ്. ഈ അസൂയ എന്നുള്ള പാപത്തിന്റെ പ്രശ്നം എന്താണ്? ഇവിടെ കയ്യിന്റെ പ്രശ്നമാണ്. നമ്മൾ ബൈബിളിൽ ഉടനീളം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിനെ പോലെയുള്ള ചില വ്യക്തികളെ കാണാനായിട്ട് കഴിയും. ഇവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അസൂയയാണ്. ഈ അസൂയ കൊണ്ട് അവരുടെ ജീവിതം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദൈവം എഴുതുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. കയ്യിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. മുമ്പോട്ട് പോകുമ്പോൾ ജോസഫിന്റെ സഹോദരന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ശൗലിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ യേശാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അസൂയ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അസൂയ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്? അവിടെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും മൂത്ത പുത്രന്മാരായിരുന്നു. കയ്യിൻ ഹാബേലിന്റെ മൂത്ത പുത്ര, ഹാബേലിനേക്കാൾ മൂത്തവനായിരുന്നു. സൗൾ ദാവീദിനേക്കാൾ മൂത്തവനായിരുന്നു. യേശാവ് യാക്കോബിനേക്കാൾ മൂത്തവനായിരുന്നു. ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനേക്കാൾ മൂത്തവരായിരുന്നു. ഇവിടെ എന്താണ് പ്രശ്നമെന്നുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും വേറൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, വേറൊരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ താഴ്ന്ന വ്യക്തികൾ, നമ്മൾക്ക് ശേഷം വന്ന വ്യക്തികൾ അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഒരു കയ്പുണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ മുഖം വാടുകയാണെങ്കിൽ, ദൈവം ആദ്യം പറയുന്നത് പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു എന്നുള്ളതാണ്. ദൈവം പറയാണ് അത് നിന്നെ നശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. അതിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ മുഖം മാറുന്നത്, അപ്പോൾ യഹോവ കൈയിനോട് നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം മാറുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ദൈവം കയ്യനെ ശപിക്കുന്നതിന് മുമ്പ് ഒരു അവസരം കൊടുത്തിട്ട് പറയാണ്, ഒരു പാപം പത്തി വിടർത്തി നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരു പാപം, അത് അസൂയ എന്നുള്ള പാപമാണ്. ഞാൻ പറയട്ടെ, ഇത് സീരിയസ് ആണ്. ദൈവം ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നു. ബൈബിളിലെ ആദ്യത്തെ, ഞാൻ പറഞ്ഞു വീഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യം ദൈവം ജഡ്ജ് ചെയ്ത പാപവും, ബൈബിൾ അവസാനത്തെ ലേഖനത്തിൽ ദൈവം എടുത്തെഴുതുമ്പോൾ ആദ്യം പറയുന്ന പാപവും ഇതാണ്. ഞാൻ പറയട്ടെ, നമുക്ക് അസൂയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, നമ്മൾ ഈ മൂത്തവരാകാനായിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട. ഇപ്പൊ ഒരു വർഷമായ വ്യക്തിക്ക്, ഒരു വർഷമായിട്ട് സഭയിൽ വരുന്ന ഒരു വ്യക്തിക്ക്, ഒരു മാസമായ ഒരു വ്യക്തി എടുത്ത് വേണമെങ്കിൽ അസൂയ ഉണ്ടാവാം. രണ്ടു വർഷമായിട്ട് വരുന്ന വ്യക്തിക്ക്, ഒരു വർഷമായിട്ട് വരുന്ന വ്യക്തി എടുത്ത് അസൂയ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു ഇതൊരു പോസിബിലിറ്റിയാണ്, ഇത് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വേറൊരു വ്യക്തി ബ്ലെസ്ഡ് ആവുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും, ഞാൻ ഈ പറയുന്നത് നമ്മൾ സ്വയം ശോധന ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ നമുക്കത് വിട്ടുകളയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നാം ദൈവസന്നിധിയിൽ പരിശോധിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യമുണ്ടോ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഒരു ശരിക്കും നമ്മൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാണോ? കർത്താവിനെ പോലെ ഉള്ളൊരു ക്യാരക്ടർ നമ്മളിൽ ദൈവം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നതിന് ഏറ്റവും നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ എല്ലാ ബാക്കി കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ട് നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് ഇതാണ്. നമ്മളുടെ ഉള്ളിൽ വേറൊരു വ്യക്തിയെടുത്ത് ഏതെങ്കിലും കാരണത്തിന് അസൂയ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്കൊരു പിതാവിന്റെ ഹൃദയം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്കൊരു അപ്പന്റെ ഹൃദയം ദൈവം നമുക്ക് തരികയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും നമുക്ക് അസൂയ ഉണ്ടാവത്തില്ല. ഒരപ്പന് മക്കളുടെ അസൂയ ഉണ്ടാവും. ഇപ്പൊ ഒരപ്പന്, അപ്പന്റെ ആ മകൻ അപ്പനേക്കാൾ നല്ലൊരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പൻ അസൂയ ഉണ്ടാവും? ഉണ്ടാവത്തില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പനേക്കാൾ ശമ്പളം വാങ്ങിച്ചാൽ അസൂയ ഉണ്ടാവത്തില്ല, സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഒരു മൂത്ത സഹോദരന്, ഇളയ സഹോദരൻ തന്നേക്കാൾ ഉയർന്നു കഴിഞ്ഞാൽ അസൂയ ഉണ്ടാവും. നേരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂത്ത സഹോദരന്മാരുടെ ക്യാരക്ടർ ആണോ നമുക്കുള്ളത്, അതോ പിതാവായ ദൈവത്തിന്റെ ക്യാരക്ടർ ആണോ നമുക്കുള്ളതെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. പിതാവായ ദൈവത്തിന്റെ ക്യാരക്ടർ ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും അസൂയ ഉണ്ടാവത്തില്ല. ഒരപ്പന് മകൻ എത്ര വളർന്നാലും അവനടുത്ത് അസൂയ ഉണ്ടാവത്തില്ല. അങ്ങനെ അസൂയ ഉണ്ടായ ഒരു ചരിത്രം നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പെരുന്തച്ഛൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാത്രമേ മകന്റെ അടുത്ത് അസൂയുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ട് പോലുള്ളൂ. ബൈബിളിൽ അങ്ങനെ ക്യാരക്ടറേ ഇല്ല. ബൈബിളിലുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ ഈ അസൂയ ഉണ്ടാകുന്നവർ മുഴുവൻ മൂത്ത പുത്രന്മാരാണ്. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, മൂത്ത പുത്രൻ എന്ന പൊസിഷനിലാണെങ്കിലും നമ്മൾ അതിൽ നിന്നും വളർന്ന് നമ്മുടെ ഒരു അപ്പന്റെ ഹൃദയത്തിലേക്ക് വരണമെന്നാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാലോ ഒരു കർത്താവ് പറഞ്ഞ ഉപമയെ പറ്റി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം മുതല് കർത്താവ് ഒരു ഉപമ പറയാണ്. ആ ഉപമയുടെ അവസാനം ഇതേപോലെ തന്നെ ഒരു മനുഷ്യനെ കാണുക, അതിന്റെ 15:24.
അവനോട് നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് കഴിക്കുക.
ഇവിടെ പറയാണ് അപ്പോൾ അവൻ കോപിച്ചു. കയ്യിന്റെ അടുത്തും ദൈവം ചോദിക്കുന്ന ഇതാണ്, നിനക്ക് കോപം ഉണ്ടാവുന്നതിന്റെ കാര്യം എന്താണ്? എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം? അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം വേറൊരു വ്യക്തിയെ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം അപ്പൻ പുറത്തു വന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ് അവൻ അകത്ത് കടക്കാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനയൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിരിഞ്ഞു കളഞ്ഞ നീ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തു എന്ന് പറഞ്ഞു. അതിന് അവൻ എന്നോട്, മകനെ നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതുമാകുന്നു, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടതാകുന്നു. അന്നേരം ഒരു അപ്പന്റെ ഹൃദയമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. അന്നേരം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് യൂദയുടെ ലേഖനത്തിൽ, യൂദ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ പറയാണ്, ചിലരെ പറ്റി പറയുമ്പോൾ പറയാണ് അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കയ്യിന്റെ വഴിയിൽ നടക്കുന്ന ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ആളെ പറ്റി പറയാണ് പതിനൊന്നാമത്തെ വാക്ക്, യൂദ 11 ഇവിടെ പറയാണ് രണ്ടാമത്തെ വ്യക്തി ദൈവം രണ്ട് മൂന്ന് പാപങ്ങളെ എടുത്തെഴുതുകയാണ് ലേഖനങ്ങളുടെ അവസാനം വരുമ്പോൾ. മൂന്ന് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, മൂന്ന് വ്യക്തികളെ കാണിച്ചു. ആദ്യത്തെ പാപമായിട്ട് ദൈവം എടുത്തു പറഞ്ഞത് കയ്യിന്റെ അസൂയ. രണ്ടാമത് പറയാണ് ബിലയാമിന്റെ കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചന. എന്ത് പറ്റിയെന്ന് അറിയാമോ, രണ്ടാമത് ദൈവം എടുത്തു പറയുന്നത് ഒരു ദ്രവ്യാഗ്രഹിയായ പ്രവാചകനെ പറ്റിയാണ്. അത് സംഖ്യാപുസ്തകം അതിന്റെ 12 സംഖ്യാപുസ്തകം 24 23 അധ്യായം മുതലാണ് നമ്മൾ ബിലയാമിന്റെ കഥ കാണുന്നത്. ബിലയാം ആരായിരുന്നു? ബിലയാം ഒരു ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിനെ വരെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ബിലയാം. ഈ ബിലയാം നശിച്ചു പോയതിന്റെ കാര്യം എന്താണ്? ബിലയാം നശിച്ചുപോയതിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ബിലയാം കൂലി കൊതിച്ച് ധനത്തിന്റെ വഞ്ചനയിൽ അകപ്പെട്ടുപോയി. ദൈവം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നമ്മളെപ്പറ്റിയുള്ള ഒരു വിളി, ദൈവത്തിന്റെ വലിയൊരു പെർഫെക്റ്റ് പ്ലാനിനെ നഷ്ടപ്പെടുത്താൻ ഈ ലോകത്തിൽ ഏറ്റവും സാധ്യതയുള്ള എന്താണെന്ന് അറിയാമോ? ദ്രവ്യാഗ്രഹമാണ്. ബൈബിൾ അവസാനം എഴുതുമ്പോൾ എടുത്തു പറയുന്ന രണ്ടാമത്തെ പാപം ദ്രവ്യാഗ്രഹമാണ്. ബൈബിൾ നമ്മൾ ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ ദ്രവ്യാഗ്രഹം കൊണ്ട് നശിച്ചുപോയ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കാണാനായിട്ട് കഴിയും. ഇവിടെ ബിലയാം ദൈവത്തിന്റെ പ്രവചനം പ്രവചിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന ബിലയാം ദ്രവ്യാഗ്രഹത്താൽ നശിച്ചുപോയി. ബിലയാം ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ പട്ടുപോയി. അതേപോലെ വേറൊരു പ്രവാചകനെ പറ്റി തന്നെ പറയുന്നുണ്ട്, അത് രണ്ട് രാജാക്കന്മാർ അതിന്റെ 24 അധ്യായത്തിൽ വേറൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. രണ്ട് രാജാക്കന്മാർ അതിന്റെ 5 നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. 5 19 വാക്യങ്ങൾ, 20 വരെയുള്ള വാക്യങ്ങൾ.
ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യുവനക്കാർ എഫ്രയീം നഗരത്തിൽ നിന്ന് എന്റെ അടുത്ത് വന്നിരിക്കുന്നു, അവർ പുരുഷാരം വെള്ളിയും രണ്ടു കുട്ടും വസ്ത്രവും തരണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞേൽപ്പിക്കുന്നു.
ഇവിടെ നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. ശരിക്കും ഏലിയാവിന്റെ പുറകെ ഏലീശ ഓടുന്നതാണ് നമ്മൾ 1 രാജാക്കന്മാർ അവസാന അധ്യായങ്ങൾ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഏലിയാവിന്റെ പുറകെ ഏലീശ ഓടിയത്? ഏലിയാവിന്റെ പുറകെ ഏലീശ ഓടിയതിന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളായിരുന്നു, ഏലിയാവിന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് തന്റെ മേൽ വേണം. ഈ ഒറ്റ ആഗ്രഹം കൊണ്ട് ഏലിയാവിന്റെ പുറകെ ഏലീശ ഓടി. ഏലീശായുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വന്നു. ഏലീശായുടെ ശിഷ്യനാണ് ഗേഹസി. ഈ ഗേഹസി ഏലിയാവിന്റെ ശിഷ്യനായിട്ടുള്ള ഏലീശായെ പോലെ അടുത്ത തലമുറയിൽ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് നിൽക്കേണ്ടിയ ഈ ഗേഹസി ഓടുന്ന എന്തിന്റെ പുറകെയാണെന്ന് ഇവിടെ നോക്കിയോ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവന്റെ പിന്നാലെ നയമാൻ ഓടി വരുന്നത് കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയോന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി രഥത്തിൽ കുതിര വെച്ചിരിക്കുന്ന കുതിരപ്പുറത്ത് കുതിരയുടെ രഥത്തിൽ ഒരു വ്യക്തി ഓടുന്നു, ആ വ്യക്തിയുടെ പുറകെ വേറൊരു വ്യക്തി ഓടുന്നു. ഈ രഥത്തിന്റെ കൂടെ ഒരാൾ ഓടണമെങ്കിൽ അയാൾക്ക് എന്തമാത്രം സ്പീഡ് കാണും അല്ലേ? നേരെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദ്രവ്യാഗ്രഹം ഒരാളെ ഓടിക്കുന്ന സ്പീഡാണ് ഇത് കാണുന്നത്. ഒരു പ്രവാചകനെ ദ്രവ്യാഗ്രഹം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവൻ ഓടുന്ന സ്പീഡ് കണ്ടോണം, രഥത്തിന്റെ കൂടോടി അവനെ പിടിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ദ്രവ്യാഗ്രഹം എന്നത് നമ്മളെ പല ഡയറക്ഷനിൽ കൊണ്ടുപോകും. നമ്മൾ പലതിന്റെയും പിന്നാലെ ഓടും. ദൈവത്തിന്റെ നമ്മുടെ മുകളിലുള്ള കോളിംഗ് നഷ്ടപ്പെടുത്താൻ ഏറ്റവും സാധ്യതയുള്ള ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് വാണിങ്ങാട്ടിരിക്കുന്ന അവർ ബലയാമിന്റെ കൂലി കൊതിച്ച ബലയാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു. മുമ്പോട്ട് പോയിട്ട് ഏലീശായ്ക്ക് എന്താണ് കിട്ടിയത്? ഗേഹസിക്ക് എന്താണ് കിട്ടിയത്? ഗേഹസിക്ക് കുറെ സാധനങ്ങളൊക്കെ കിട്ടി. അതിന്റെ 23-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞു, സുഖം തന്നെ, ഇപ്പോൾ പ്രവാചക ശിഷ്യന്മാർ രണ്ട് യൗവനക്കാർ എഫ്രയിൽ വന്നിരിക്കുന്നു, അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടവും വസ്ത്രമേ തരണമേ എന്ന് പറയുവാൻ എന്റെ യജമാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളത്തനം പറയാണ്. ദ്രവ്യാഗ്രഹം ഒരു വ്യക്തിയെ കൊണ്ട് കള്ളം പറയുകയാണ്, കാരണം പണം കിട്ടും, പണം കിട്ടാൻ വേണ്ടി ഇവനെ കൊണ്ട് കള്ളം പറയുകയാണ്. പണം നമ്മളെ ഓടിക്കാനായിട്ട് ഉറങ്ങുമ്പോൾ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഈ ദൈവം പറയാണ്, ഒന്നും വേണ്ട, രണ്ടുകൂടെ വെച്ചോളം പറയാം. 2 വേണമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരുടെ 2 പേരുടെ മക്കൾ കൊടുത്തു. അവനത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു. നേരെ നയമം പറയാണ്, 2 വേണമെന്ന് പറയും. നേരെ 2 കൂട്ട് വേണമെന്ന് പറയുമ്പോൾ ഗേഹസി ആദ്യം ഒരു മര്യാദക്ക് പറയും, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. നേരെ നയമം എന്ത് ചെയ്തു? നിർബന്ധിച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത്. നിർബന്ധിച്ചില്ലെങ്കിലും ഈ ഗേഹസി ഓടിച്ചെന്നത് വാങ്ങിക്കാനായിട്ടാ. 2 അല്ല 4 കൊടുത്താലും 2 കൈയും നീട്ടി വാങ്ങിക്കും. നേരെ ആദ്യം ഒരു നിർബന്ധമൊക്കെ, ഒരു വേണ്ടാന്നുള്ള ഭാവമൊക്കെ കാണിച്ചെങ്കിലും നിർബന്ധിച്ച് നയമാൻ 2 താലന്ത് വെള്ളിയും 2 കൂട്ടവും വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരുടെ 2 പേർ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടക്കുകയാണ്. അന്നേരം ഈ ദ്രവ്യവും ചുമന്നുകൊണ്ട് ഗേഹസി തിരിച്ച് നയമാന്റെ അടുക്കിലേക്ക് വരികയാണ്, അല്ല സോറി, ഏലീശായുടെ അടുക്കിലേക്ക് വരികയാണ്. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു, അവർ പോവുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാന്റെ മുമ്പിൽ നിന്നു. അപ്പോൾ ഏലീശായ അവനോട്, ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചതിന് അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടി പോയിരുന്നില്ലേ? ദ്രവ്യം സമ്പാദിക്കുവാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ വാങ്ങുവാനും ഇതാകുന്നുവോ സമയം എന്ന് ചോദിച്ചു. ഗേഹസി അടുത്ത് എലീശ ചോദിക്കുകയാണ്, കുഞ്ഞെ, ഇതിന്റെയൊക്കെ പുറകെ ഓടാനുള്ള സമയമായിരുന്നു ഇത്? നീ എന്റെ ശിഷ്യനായിട്ട് വന്നിട്ട് കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി, കർത്താവിന്റെ പുറകെ ഓടാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തി. ഏലീശ എങ്ങനെയാണ് ഏലിയാവിന്റെ പുറകെ ഓടിയത്? ഏലീശായുടെ പുറത്തേക്ക് ഏലിയാവ് ഒരു പുതപ്പെട്ടതേ ഉള്ളൂ. ഏലീശ എന്ത് ചെയ്തു? ഏലീശ ഇമ്മീഡിയറ്റ്ലി തന്റെ കാളകളെയും അറുത്തു, തന്റെ കോപ്പിനെയും വെട്ടി വിറകാക്കി അതിന്റെ മേൽ പാകം ചെയ്ത് സകലത്തിനെയും വിട്ടിട്ട് ഏലീശയുടെ പുറകെ പോവായിരുന്നു. കർത്താവ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിളിക്കുന്നത്? കർത്താവ് വരുമ്പോൾ വിളിക്കുമ്പോൾ വിളിക്കുകയാണ്, ഒരുവൻ എന്നെ പിന്നാലെ ഇച്ഛിച്ചാൽ, വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ പിൻഗമിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവിന്റെ ഒരു വിളി വീണ വ്യക്തി, കർത്താവിന്റെ പുറകെ ഫോളോ ചെയ്യാനായിട്ടൊരു വിളി പുതപ്പ് വീണ വ്യക്തി, ആ വ്യക്തിയെ ആ വിളിയിൽ നിന്ന് തെറ്റിച്ച് കളയാനായിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം എന്നുള്ളത്. ഇവിടെ പറയുകയാണ്, ഏലിയാവിന്റെ പുറകെ ഓടാനായിട്ട് വിളിച്ച ഏലീശ ഏലിയാവിന്റെ പുറകെ ഓടി. എന്നാൽ എലിശായുടെ പുറകെ ഓടാനായിട്ട് വിളിക്കപ്പെട്ട ഗേഹസി പണത്തിന്റെ പുറകെ ഓടി. എലിശ ചോദിക്കുകയാണ്, ഇതിനാണോ നിന്നെ വിളിച്ചത്? ഇതായിരുന്നോ നിന്റെ വിളി? ഇതിനാണോ നിന്നെ വിളിച്ചത്? ഇതാണോ, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സമയം ഇതാണോ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും വേണ്ടെന്നല്ല. കർത്താവ് എന്ത് പറഞ്ഞു? കർത്താവ് പറഞ്ഞത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ദൈവം ബാക്കി കാര്യങ്ങളെല്ലാം തരും. പക്ഷെ നിങ്ങളുടെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓട്ടത്തിന്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങളെ നശിപ്പിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്താണ് എലിശയ്ക്ക് കിട്ടിയത്, ഗേഹസിക്ക് കിട്ടിയത്? അടുത്ത വാക്യം പറയാണ്, ആകയാൽ നയമാന്റെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ കിട്ടി, അതിന്റെ കൂടെ നയമാന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സംഭവം കൂടെ നീ പിടിച്ചോളാൻ പറയാണ്. എന്താണത്? നയമാന്റെ വെള്ളിയും കിട്ടി, നയമാന്റെ വസ്ത്രവും കിട്ടി, അതിന്റെ കൂട്ടത്തിൽ നയമാന്റെ കുഷ്ഠവും നിനക്കും നിന്റെ സന്തതിക്കും ഇരിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ്. എഴുതിയിരിക്കുകയാണ് അതിന്റെ 6:9, ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ധനവാനാവുക എന്നുള്ളത് ബൈബിൾ പ്രകാരം തെറ്റല്ല. ഇവിടുത്തെ പ്രശ്നം ധനവാനാകാനുള്ള ആഗ്രഹമാണ്, ഇതിന്റെ പുറകെയുള്ള ഓട്ടമാണ് പ്രശ്നം. ഇവിടെ പറയുകയാണ്, ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനായിരിക്കുന്നു. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവരെ ഉള്ളവരെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഞാൻ പറയുന്നത്, നിന്നെ ഓടാനായിട്ട് വിളിച്ചിരിക്കുമ്പോൾ നീ പിന്തുടരാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലതിനെ വിട്ടിട്ട് ചിലതിന്റെ പുറകെ ഓടാനാണ് പറയുന്നത്. എന്തിനെ വിട്ടിട്ട് പോരാ പറഞ്ഞിരിക്കുന്നത്? ദ്രവ്യാഗ്രഹത്തെ വിട്ടോടിയിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരാനായിട്ട് പറഞ്ഞെടുത്ത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചിലർ ഇത് കാംക്ഷിച്ചിട്ട് വിശ്വാസത്തെ വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിണ്ടായി. ഞാൻ നേരം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് രണ്ടാമത്തെ സീരിയസ് സിന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്, നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളെ നശിപ്പിക്കാൻ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മളെ നശിപ്പിക്കാൻ ഇടയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപമാണ് അസൂയ എന്നുള്ളത്. അത് നമ്മളുടെ ഉള്ളിൽ നാമ്പ് പൊട്ടുമ്പോൾ തന്നെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ പത്തി നിന്റെ മേലെ വിടർത്തുമ്പോൾ തന്നെ നീ അതിനെ കീഴടക്കിയാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ അത് നിന്നെ നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. രണ്ടാമത് പറയുകയാണ്, കൂലി കൊതിച്ച ബിലയാമിന്റെ വഴിയിൽ അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ നശിച്ചു പോവുകയും. അതുകൊണ്ടാണ് ധനത്തിനൊരു വഞ്ചനയുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ധനത്തിന് നമ്മൾ ഡ്രിഫ്റ്റായി പോകും, നമ്മൾ അറിയുകയില്ല. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, മൂന്നാമത്തെ വ്യക്തിയെ പറ്റി പറയാണ്, വായിച്ചോ 11 വാക്യം. അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് വ്യക്തിയെ പറ്റാണ്, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നവരാണ്. മൂന്നാമത്തെ വ്യക്തിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, കോരഹ് എന്ന ഒരു വ്യക്തിയെ പറ്റി പറയാണ്. ഉൽപ്പത്തി സംഖ്യാപുസ്തകത്തിന്റെ തന്നെ 16 അധ്യായത്തിലാണ് ഈ വ്യക്തിയെ പറ്റി നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു നമുക്ക് വാണിങ്ങായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അവസാന കാലത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ഇടയിൽ ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം വാൺ ചെയ്യുകയാണ്, ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. സംഖ്യാപുസ്തകം അതിന്റെ 16 അധ്യായം 16 അധ്യായത്തിന്റെ 1 വാക്യം. ഇവിടെ മൂന്നാമത്തെ വ്യക്തിയുടെ പറ്റി വരുമ്പോൾ മൂന്നാമത്തെ വ്യക്തി ഇവിടെ കോരഹാണ്. കോരഹിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കോരഹ് ഒരു കുറച്ച് ആൾക്കാരെ കൂട്ടി, കുറെ ആൾക്കാരുമായി ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് ദൈവം വെച്ചിരുന്ന പ്രവാചകനായിട്ടുള്ള ദൈവത്തിന്റെ അധികാരത്തിനെതിരെ, മോശയ്ക്കെതിരെ മത്സരിക്കുകയാണ്. നമുക്കറിയാവുന്ന സംഭവമാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിൾ വായിച്ചിട്ടുള്ളവർ, ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർ, എത്ര പേരായിരുന്നു ലീഡേഴ്സ്? നോക്കാതെ പറയണം. എത്ര? 4 പേര്. എത്ര പേരാണ് അവരുടെ കൂടെ കൂടിയത്? 50 പേര്, നേരെ 4 ലീഡേഴ്സും 250 പേരും ചേർന്നിട്ട് ഒരു മത്സരിക്കുകയാണ്. നേരെ അതിന്റെ ജഡ്ജ്മെന്റ് ആണ് മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നത്. അപ്പോൾ മോശ പറയാണ് അതിന്റെ 5-ാമത്തെ വാക്യം. അവൻ കോഹനോടും അവന്റെ എല്ലാ കൂട്ടത്തോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോട് അടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും, താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹും എല്ലാ കൂട്ടവും ഉള്ളവരെ നിങ്ങൾ ഇത് ചെയ്യും. അന്നേരം പറയാണ് മോശം ഒരു ടെസ്റ്റ് പറയാണ്, കോരഹിന്റെ അടുത്ത് ധൂപകലശ കൊടുക്കാനായിട്ടും കോരഹിന്റെ അടുത്ത് എല്ലാ ആൾക്കാരുടെ അടുത്തും പറയാണ്, ധൂപകലശ എടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക, ദൈവം പ്രൂവ് ചെയ്യട്ടെ ദൈവം തിരഞ്ഞെടുത്തവൻ ആരാണ് എന്നത് പ്രൂവ് ചെയ്യാനായിട്ട് പറയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ സംഭവങ്ങളെല്ലാം വായിക്കാനായിട്ട് സമയമില്ല. അതിന്റെ 10-ാമത്തെ വാക്യം, ദൈവം പറയാണ് സർവസഭയോട് പറയാണ് അവരുടെ ഇടത്തിൽ നിന്ന് ഓടി മാറിക്കൊള്ളുക, കാരണം ദൈവത്തിന്റെ സംഹാരം വരാൻ പോകുന്നു. അത് പറഞ്ഞപ്പോഴേക്കും അന്നേരം ആൾക്കാരെല്ലാം ഓടി മാറി, ബാക്കിയുള്ളവര് ശേഷിച്ചു. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സംഹാരം നടക്കുകയാണ്. എത്ര പേര് സംഹരിക്കും? ഞാൻ അടുത്ത് ചോദിക്കട്ടെ, എത്ര പേരാണ് ദൈവത്തിന്റെ സംഹാരത്തിൽ സംഹരിക്കപ്പെട്ടത് നോക്കാതെ പറയണം. എത്ര പേര് നശിപ്പിക്കപ്പെട്ടു? 4 ലീഡേഴ്സും 250 ആൾക്കാരും നശിപ്പിക്കപ്പെട്ടു. എത്ര പേര് നശിപ്പിക്കപ്പെട്ടു? നമ്മള് അവസാനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും, 3 ലീഡേഴ്സും ബാക്കിയുള്ള 250 പേരുമാണ് നശിച്ചത്. ആരുടെ അടുത്തു മാറാനായിട്ടാണ് പറയുന്നത്? ഇവിടെ പറഞ്ഞിട്ടിപ്പോൾ പറയാണ്, വായിച്ചു, കോരഹ്, ദാദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്നും മാറിക്കൊള്ളുവിൻ എന്ന് ദൈവം പറയണം. എത്ര പേരാണ് ആദ്യം ലീഡേഴ്സായിട്ട് വന്നത്? 4 പേര്. ആരായിരുന്നു ഇതിൽ മിസ്സിങ്? ഓൻ എന്ന് പറഞ്ഞ ഒരാള്. 2-ാമത് സംഹാരം വന്നപ്പോ ഈ വ്യക്തിയുടെ ഒരു അഡ്രസ് ഇല്ല. എന്തുപറ്റി? എന്തുപറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മോശ സമയം കൊടുത്തു. ഒരു ദിവസം സമയം കൊടുത്തപ്പോൾ ഈ ഓനന് മനസ്സിലായി സംഭവം സീരിയസ് ആണ്, ദൈവത്തിന്റെ കോപം ഇറങ്ങാനായിട്ട് പോകുന്നു. അവൻ അന്ന് രാത്രി മാനസത്തിൽ പൊട്ടിപ്പുറത്ത് വന്നു. ദൈവം ഓടി മാറാനായിട്ട് പറഞ്ഞപ്പം ഇവര് 3 പേരും ബാക്കി 250 പേരിൽ നിന്നു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. 31-ാമത്തെ 32-ാമത്തെ വാക്യം, ഓക്കെ, നമുക്ക് താഴേക്ക് വരുമ്പോൾ പറഞ്ഞ യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ടു, ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞാൽ റിപ്പന്റൻസിനുള്ള അവസാനത്തെ ചാൻസിൽ പോലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടാം. ഏത് പാപമാണെങ്കിലും ദൈവം പറയുന്നത് മാനസാന്തരപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ് ദൈവം കൊടുക്കുമ്പോൾ ഇവരുടെ ലീഡറായിട്ട് പോലും പുള്ളി ഓടി രക്ഷപ്പെട്ടു. അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞാൽ ദൈവം പറയുന്ന വാണിങ്ങുകൾ യൂദാടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം എടുത്തു പറയുന്ന ചില പാപങ്ങളാണ് ഞാൻ പറയുന്നത്. ദൈവം പറയുന്ന വാണിങ്ങുകൾ മനസ്സിലാക്കി എപ്പോൾ മാനസാന്തരപ്പെട്ടാലും ഒരാൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മാനസാന്തരപ്പെടുന്ന വ്യക്തിയെ ഏത് സമയത്തും കർത്താവ് സ്വീകരിക്കുകയും ചെയ്യും. കർത്താവ് പറയാണ്, 1-ാമത്തേത് കയീന്റെ വഴി, 2-ാമത്തേത് ബിലയാമിന്റെ വഞ്ചന, 3-ാമത്തേത് കോരഹിന്റെ മത്സരം. ഇതിൽ നിന്ന് 3-ൽ നിന്നും നമ്മൾ ഓടി രക്ഷപ്പെടണം. ഈ 3 നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ദൈവസഭയെ ഇല്ലെങ്കിൽ വ്യക്തികളെ നശിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു 17-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇതിനൊരു തെളിവ് കൊടുക്ക. യഹോവ പിന്നെ മോശയോട് അല്ല ചെയ്ത് ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്നും ഗോത്രം ഗോത്രമായി സകല പ്രമുഖ ഗോത്രപ്രമുഖന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തരുടെ വടിമേൽ എഴുതുക. എന്നിട്ട് പറയുകയാണ്, യഹോവ മോശയോട്, മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നു കണ്ടു, അത് തളർത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന്, സാക്ഷ്യത്തിന്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക, അവർ മരിക്കാതിരിക്കേണ്ടതിന്, എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുവിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കണം എന്ന് പറഞ്ഞു. മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ച പോലെ ചെയ്തു. അന്നേരം ദൈവം പറയാണ്, ദൈവം ഒരു വടിയെ തളർപ്പിച്ചിട്ട് പറയാണ് ഇതൊരു അടയാളമായിട്ട് നിൽക്കണം. അടയാളമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ മത്സരഗൃഹത്തിന്റെ മുമ്പിൽ ഇത് എപ്പോഴും ഒരു അടയാളമായിട്ട് നിൽക്കണം. ഇത് കാണുമ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലാവണം, ദൈവം സപ്പോർട്ട് ചെയ്യാതെ ഒരു കാര്യം മുമ്പോട്ട് പോവില്ല എന്നുള്ളത്. ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം ഉയർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യാക്കോബൻ ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്വിൻ, അവൻ നിങ്ങളെ ഉയർത്തും. ദൈവം മാത്രമേ നമ്മളുടെ വടിയെ തളപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ, വേറെ ഒരു വ്യക്തിക്ക് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾ സ്വയമായിട്ട് ഉയർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തപ്പെടുത്തേ ഉള്ളൂ. ദൈവം പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ദൈവം ഇതിന് അടയാളമായിട്ട് വെച്ചിരിക്കുകയാണ്, ഗോഡ്സ് സപ്പോർട്ട്, ദൈവത്തിന്റെ സപ്പോർട്ട് മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളത് കാണിക്കാനായിട്ട് ദൈവം അഹരോന്റെ വടിയെ തളപ്പിക്കുക. ഞാൻ അന്നേരം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറകോട്ട് വരാം. ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ യൂത എഴുതുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള മൂന്ന് ദൃഷ്ടാന്തങ്ങൾ, അത് കഴിഞ്ഞിട്ട് മൂന്ന് വ്യക്തികൾ. നമുക്ക് ആ വാക്യം വീണ്ടും വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചലയിൽ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചുപോകുകയും ചെയ്യുന്നു. ഇത് ഞാൻ പറഞ്ഞു, അത് സഭയിലേക്ക് ക്രീപ്പിൻ ചെയ്തവരെ പറ്റി പറയാണ്, പക്ഷെ സഭയ്ക്ക് ഇതൊരു വാണിംഗ് ആയിട്ടും എഴുതുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളെ എഴുതിയിട്ട് ദൈവം ഇത് കർത്താവ് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർത്താവ് വരാനായിട്ട് പോകുന്നു. കർത്താവിന്റെ വരവെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം നശിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹാനോക്ക് എന്ന വ്യക്തി ഒരു പ്രവചനം പ്രവചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ എഴുതിയിട്ടുള്ള പ്രവചനമാണിത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ഈ എല്ലാ കാര്യങ്ങളെയും വിധിക്കാനായിട്ട് ദൈവം രണ്ടാമത് ഭൂമിയിലേക്ക് വരാനുണ്ട്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളെയും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളെ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അൺഗോഡ്ലി 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 എന്നാണ് എഴുതിയിരിക്കുന്നത്. Ungodly of their ungodly deeds which they have done in an ungodly way, idine ellam and all the harsh things which ungodly sinners have spoken against him. Ara devum parnirikkana devum ee karyangalil ninnu manasandara padunnilla engil ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഏത് സമയത്തും ഏത് പാപത്തിലും നമുക്ക് മാനസാന്തരപ്പെടാം. പക്ഷെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവം രണ്ടാമത് വരികയും ചെയ്യും. ഈ എല്ലാ അൺഗോഡ്ലിനെസിനും ദൈവം പകരം ചെയ്യും. ഇതാണ് യൂത ആദ്യം എഴുതി ഇവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ കൃപ എന്നത് നമുക്ക് പാപം ചെയ്യാനായിട്ടുള്ള അനുവാദമല്ല. മിസ്രയീമിൽ നിന്ന് വിടുവിച്ചവരെ ദൈവം അവിശ്വസിച്ചവരെ ദൈവം രണ്ടാമത് നശിപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാതമസിൽ ബന്ധിച്ച് ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സോദോം ഗോമോറയെ ദൈവം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇതിനെ എല്ലാം ജഡ്ജ് ചെയ്യാനായിട്ട് വരാനായിട്ട് പോകുന്നു. ഇങ്ങനെ ദൈവം ഇതെല്ലാം ഇതേ കാര്യം തന്നെ യൂത എഴുതി, അതേ കാര്യം തന്നെ പത്രോസും എഴുതുന്നുണ്ട്. പത്രോസ് കുറച്ച് വ്യത്യസ്തമായിട്ട് എഴുതുന്നു. പക്ഷെ നമ്മൾ പത്രോസിന്റെ ലേഖനം 1-2 പത്രോസ് അതിന്റെ 2-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ യൂത എഴുതി അതേ കാര്യമാണ് എഴുതുന്നത്. എക്സാക്ട്ലി അതേ കാര്യം തന്നെ, കുറച്ച് വ്യത്യാസമായിട്ട് എഴുതിയാണ്. അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അവിടെ വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ദൈവം ഇങ്ങനെ ഈ അൺഗോഡ്ലി ആയിട്ടുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട്, ഈ ഭൂമിയിലേക്ക് രണ്ടാമത് കർത്താവ് വരാനായിട്ട് പോകുന്നു, മാനസാന്തരപ്പെടാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാശത്തിൽ നമ്മൾക്ക് പങ്കെടുത്ത് നമ്മൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് പഴയ നിയമത്തിൽ നിന്ന് വീണ്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടുപേരെ ദൈവം രക്ഷിച്ചു, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, 2-ാമത്തെ അധ്യായത്തിന്റെ 2 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ളതായിട്ടുള്ള വാക്കുകൾ. ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെ തന്നെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് 4-ാമത്തെ വാക്യം, ഇതും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചാണ്.
അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ ആരോപവും അധർമ്മക്കാർക്ക് കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ
ഇവിടെയും നമ്മൾ വായിച്ചു നോക്കിക്കണം, അൺഗോഡ്ലി ഗോഡ്ലി അൺഗോഡ്ലി ഗോഡ്ലി എന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഹി കണ്ടംസ് ദ സിറ്റി ഓഫ് സോദോം ആൻഡ് ഗോമോറ ടു ഡിസ്ട്രക്ഷൻ ബൈ റെഡ്യൂസിംഗ് ദം ടു ആഷസ് ഹാവിംഗ് മെയ്ഡ് ദം ആൻ എക്സാമ്പിൾ ദോസ് ഹു ലീവ് അൺഗോഡ്ലി ലീവ്സ് ദെയർ ആഫ്റ്റർ. ഇവിടെ പറയുകയാണ്, ദിസ് ഇസ് എൻ എക്സാമ്പിൾ, ഇതൊരു ദൃഷ്ടാന്തമാണ്. സോദോം ഗോമോറ ഒരു ദൃഷ്ടാന്തമാണ്, ന്യായവിധി വെള്ളത്താൽ ദൈവം ന്യായവിധിച്ച ഒരു ദൃഷ്ടാന്തമാണ്. ഇതെല്ലാം ദൃഷ്ടാന്തമാണ്, നിങ്ങൾക്ക് പാഠം പഠിക്കാനുള്ള ദൃഷ്ടാന്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പറയുകയാണ്, പുരോഹിതൻ ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ, അൺഗോൾഡികളുടെ ആ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടി പാലിക്കുകയും സോദോം ഗോമോറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലന നാശത്തിൽ നാശം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്ത വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ന് അവർ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അന്നേരം ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഈ ജഡ്ജ്മെന്റ് ഭൂമിയിലേക്ക് ദൈവം വരാനായിട്ട് പോകുമ്പോൾ ദൈവം ചിലരെ ഇതിൽ നിന്ന് വിടുവിക്കും. ആരെയാണ് വിടുവിക്കുന്നത്? അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒമ്പാമത്തെ വാക്യത്തിൽ പറയാണ്, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുകയും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ ന്യായവിധിയുടെ ദണ്ഡത്തിനായി കാക്കുവാനും അറിയുന്നുവല്ലോ. അന്നേരം ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഈ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരുമ്പോൾ ദൈവം ചില ആൾക്കാർ വിടുവിക്കും. ആരെയാണ് വിടുവിക്കുന്നത്? കർത്താവ് തന്റെ ഭക്തന്മാരെ ഇതിന്റെ നടുക്കുന്ന് വിടുവിക്കും. കർത്താവ് നീതിമാന്മാരെ ഇതിന്റെ നടുവിൽ നിന്ന് വിടുവിക്കും. നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് അടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുന്നതും ചെയ്യുന്നവരെ നശിപ്പിക്കുമ്പോൾ ദൈവം നീതിമാന്മാരെയും ഭക്തരെ ഇതിൽ നിന്ന് വിടുവിക്കും. അതിൽ രണ്ട് വ്യക്തികളുടെ പേര് പറയാണ്. ആരൊക്കെയാണ് ആ രണ്ട് വ്യക്തികൾ? രണ്ട് സംഭവങ്ങൾ. ഇത് യേശുക്രിസ്തുവും പറഞ്ഞു, അന്ത്യകാലത്ത് നോഹയുടെ കാലം പോലെയാകും, അന്ത്യകാലത്ത് ലോത്തിന്റെ കാലം പോലെയാകും. ഈ രണ്ട് സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ ന്യായവിധിയുടെ ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവിങ്കൽ വരാൻ പോകുന്ന ജഡ്ജ്മെന്റിന്റെ എക്സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നത് നോഹയുടെ കാലത്തെ ന്യായവിധിയും ലോത്തിന്റെ കാലത്തെ ന്യായവിധിയുമാണ്. അവിടെ വെച്ച് രണ്ട് വ്യക്തികളെ ദൈവം രക്ഷിക്കുകയും ചെയ്തു. ആരൊക്കെയാണ്? ഒന്ന് നോഹയെ രക്ഷിച്ചു, ഒന്ന് ലോത്തിനെ രക്ഷിച്ചു. രണ്ടുപേരെയും രക്ഷിക്കാനുള്ള കാരണം എന്താണ്? രണ്ടുപേരും നീതിമാന്മാരാണ്. അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ചില സംശയങ്ങളുണ്ടെങ്കിൽ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ടുപേരും രക്ഷപ്പെട്ടു. നോഹയും രക്ഷപ്പെട്ടു, ലോത്തും രക്ഷപ്പെട്ടു. രണ്ടുപേരും രക്ഷപ്പെട്ടതിന്റെ കാരണം അവർ നീതിമാന്മാരായതുകൊണ്ട് തന്നെയാണ്. ലോത്ത് നീതിമാനാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ലോത്ത് തന്റെ നീതിയുള്ള മനസ്സിൽ ഈ അധർമ്മികളുടെ കടയിൽ ജീവിക്കുമ്പോൾ അവൻ വലഞ്ഞുപോയി, അവന്റെ ഹൃദയം നൊന്തു. അതാണ് അവന്റെ നീതിയുടെ ലക്ഷണമായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ രണ്ടുപേരും രക്ഷപ്പെട്ടെങ്കിലും രണ്ടുപേരും രക്ഷപ്പെട്ടതിന് ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം? അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നോഹയും രക്ഷപ്പെട്ടു, ലോത്തും രക്ഷപ്പെട്ടു. എന്താ വ്യത്യാസം? നോഹയുടെ കൂടെ വേറെ ഒരു ഏഴു പേരുടെയും കൂടെ കാര്യം പറയുന്നുണ്ട് അല്ലേ? ആരായിരുന്നു ഏഴുപേര്? നോഹയുടെ കുടുംബവും രക്ഷപ്പെട്ടു. ഈ ജഡ്ജ്മെന്റ് വന്നപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? രണ്ടു പേര് രക്ഷപ്പെട്ടു എന്നതിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ അവിടെ പറയുകയാണ്, നോഹയും നോഹയോട് കൂടെ ഈ നീതി പ്രസംഗിയായ നോഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ, ഈ അനീതിയുള്ള ലോകത്തിൽ, അഭക്തിയുടെ ലോകത്തിൽ ഒരു വ്യക്തി കണ്ടിന്യൂസായി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. നീതി പ്രസംഗിയായ നോഹ. ആ നോഹയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നോഹയുടെ കൂടെ ഏഴു പേരും കൂടെ രക്ഷപ്പെട്ടു. പിന്നെ നോഹ ആരുടെ പ്രസംഗിച്ചേ? നോഹ ആരുടെ പ്രസംഗിച്ചേ? നോഹ ആർക്ക് വേണ്ടിയിട്ടാണ് പട്ടകം ഉണ്ടാക്കിയേ? നോഹ ലോകത്തിനടുത്ത പ്രസംഗിച്ചതല്ലേ? പക്ഷെ ആര് രക്ഷപ്പെട്ടു? ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടു നോഹയുടെ സുവിശേഷം കേട്ടിട്ട്? അന്നേരം ഒരു നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 120 വർഷം പ്രസംഗിച്ചിട്ട് ഒറ്റ ഒരാളും രക്ഷിക്കപ്പെടാത്ത ഒരു പ്രാസംഗികനാണ് നോഹ അല്ലേ? നമ്മൾ ആ പ്രസംഗികൻ എന്ത് പറയും? ആ പ്രാസംഗികൻ പരാജയപ്പെട്ട പ്രാസംഗികൻ എന്ന് പറയും. കാരണം 120 വർഷം പ്രസംഗിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. പക്ഷെ ദൈവം ഇവനെ നീതി പ്രസംഗി എന്നാണ് പറഞ്ഞത്. കാര്യം എന്താണെന്നറിയാമോ? ഒറ്റ വ്യക്തി രക്ഷപ്പെട്ടില്ലെങ്കിലും കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. നമ്മൾ എബ്രായലേഖനം വായിക്കുമ്പോൾ നോഹ എന്തിനാ പട്ടകം പണിതെന്ന് എഴുതിയിട്ടുണ്ട്. എബ്രായലേഖനം 11:7, അന്നേരം നോഹ പട്ടകം പണിതെ എന്തിനു വേണ്ടിയാ? ലോകത്തുള്ളവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല രക്ഷ കുടുംബ പട്ടകം പണിത്. എന്തിനു വേണ്ടിയിട്ടാണ് പട്ടകം പണിതേ? പട്ടം പണിതത് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ടാണ്. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? എന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പട്ടം പണിതു, ബാക്കിയുള്ളവർക്ക് കയറി വേണേ രക്ഷപ്പെടാം എന്നേ ഉള്ളൂ. അല്ല, നാട്ടുകാരെ രക്ഷിക്കാനായിട്ട് പട്ടം പണിതിട്ട് കുടുംബത്തെയും കൂടെ കയറ്റിയല്ലായിരുന്നു, കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പട്ടം പണിതു, നാട്ടുകാരത്ത് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മിനിസ്ട്രി സക്സസ്ഫുൾ ആവണമെങ്കിൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ലോകത്തല്ലൊരു ഒന്നും രക്ഷിക്കപ്പെടുകയൊന്നും വേണ്ട, കുടുംബത്തുള്ളവർ രക്ഷിക്കപ്പെട്ടാൽ മതി. കാര്യം എന്താണെന്ന് അറിയാമോ? നോഹയുടെ നീതിപ്രസംഗം റിയൽ ആണോ അല്ലയോ എന്നുള്ളത് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. 600 വർഷം പ്രായമുള്ള ഒരു മനുഷ്യൻ അന്നുവരെ കാണാത്ത ഒരു കാര്യത്തെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ ലോകത്തിലൊറ്റ മനുഷ്യനും വിശ്വസിച്ചില്ലെങ്കിലും നോഹയുടെ കുടുംബത്തിലുള്ളവർ വിശ്വസിച്ചു. നോഹയുടെ കുടുംബത്തിലുള്ളവര്, നോഹയുടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9 അധ്യായത്തിൽ 7 ഏഴാമത്തെ വാക്യം, 6 വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നോഹയും അവന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യയും. ഇമ്മീഡിയറ്റ്ലി ദൈവം നോഹ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യം ഇതാണെന്നുള്ള. നേരെ നോഹയുടെ റിയൽ പ്രസംഗം ഞാൻ അന്നേരം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ പ്രസംഗങ്ങൾ റിയൽ ആവണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരത് വിശ്വസിച്ചേ പറ്റുള്ളൂ. അവർക്കറിയാം ഈ പറയുന്നതാണോ ഈ വ്യക്തിയുടെ ലൈഫിൽ സീരിയസ് ആയിട്ട് കാണുന്നത്. അവർക്കത് മനസ്സിലാകാനായിട്ട് കഴിയും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് നോഹയുടെ പുത്രന്മാരും അവർ രക്ഷപ്പെട്ടു. ലോത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. ലോത്തിന്റെ കാര്യത്തിലും ലോത്തും ഇതേപോലൊരു ന്യൂസ് ആണ് അവിടെ പറഞ്ഞത്. നോഹ അന്നുവരെ കാണാത്ത ഒരു കാര്യത്തെപ്പറ്റി നോഹ പറഞ്ഞപ്പോൾ അവന്റെ കുടുംബത്തിലുള്ളവർ രക്ഷപ്പെട്ടു വിശ്വസിച്ചെങ്കിൽ, ലോത്തും ഇതുപോലൊരു കാര്യം വന്ന് പറഞ്ഞു. എന്താണ് ലോത്ത് പറഞ്ഞത്? ലോത്തും പറഞ്ഞു ന്യായവിധി വരാനായിട്ട് പോകുന്നു. ലോത്തിന്റെ കൂടെയുള്ളവർ എന്ത് വിശ്വസിച്ചു? ലോത്ത് കളി പറയാണെന്ന് വിശ്വസിച്ചു. കാര്യം എന്താണ്? ലോത്തിന്റെ പ്രയോറിറ്റി വേറെയായിരുന്നു. ലോത്ത് നീതിമാനായിരുന്നു, ലോത്ത് രക്ഷപ്പെട്ടു. പക്ഷേ ലോത്തിന്റെ പ്രയോറിറ്റീസ് വേറെയായിരുന്നു. ലോത്തിന്റെ കൂടെ ഉള്ളവർക്ക് അറിയാമായിരുന്നു ഇവൻ പറയുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല, ഹീസ് നോട്ട് സീരിയസ്. ഇവക്കെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ റിയലി ക്രിസ്ത്യൻ ലൈഫിൽ സീരിയസ് ആണോ എന്നുള്ളത് നമ്മളുടെ കൂടെ ഉള്ളവർക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ പ്രകടനങ്ങൾ ബാക്കിയുള്ളവരെ കാണത്തുള്ളൂ, പക്ഷെ റിയാലിറ്റി നമ്മുടെ കൂടെ ഉള്ളവർക്കറിയാം. നമ്മൾ എന്താണ് സീരിയസ്ലി നമ്മൾ സീക്ക് ചെയ്യുന്നുള്ളത്, നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ദൈവസഭ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത്, ദൈവസഭയിലെ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു. നോഹ ഒരു പെട്ടകം പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടകം എന്ന് പറഞ്ഞത് ബാക്കി എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദൈവസഭയുടെ ഒരു പിക്ചറാണ്. ഈ ലോകത്തിലെ ന്യായവിധി വരുമ്പോൾ ദൈവസഭ മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് അറിയാം നമ്മൾ എത്രത്തോളം ദൈവസഭയെ സീരിയസ് ആയിട്ട് കാണുന്നുള്ളത്. എല്ലാ ആക്ടിവിറ്റീസിലും അത് കാണും. ഈവൻ ചർച്ചിൽ വരുന്ന സമയത്തിന്റെ കാര്യത്തിൽ പോലും അത് സീരിയസ് ആയിട്ട് ആൾക്കാർ കാണും. പല കാര്യങ്ങളും നമ്മൾ വളരെ ലൈറ്റായിട്ട് കണ്ടിട്ട്, പല കാര്യങ്ങളും നമ്മൾ സില്ലിയായിട്ട് കണ്ടിട്ട്, നമ്മുടെ പ്രയോറിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ സീരിയസ് ആയിട്ട്, ദൈവസഭയെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ബാക്കിയുള്ളവരെ കളിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ കൂടെയുള്ളവർക്ക് മനസ്സിലാകും ഈ വ്യക്തി പറയുന്നത് സീരിയസ് ആണ്. നിങ്ങൾ ഇതൊന്നും രക്ഷിക്കപ്പെട്ടതായിരിക്കാം, നിങ്ങൾ പലപ്പോഴും കർത്താവ് വരുമ്പോൾ പോകുമായിരിക്കാം, പക്ഷെ വേറൊരാളുടെ ജീവിതത്തിലേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? യു ആർ നോട്ട് സീരിയസ്. നിങ്ങൾ പറയുന്ന കാര്യം അതേപോലെ സീരിയസ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തില്ല. അല്ലെ, ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ. യൂദാരെ ലേഖനം എഴുതുമ്പോൾ യൂദ അവസാനം 3 പറയാണ്, 3 പറയാണ്, 3 പറയാണ്, 3 ദൈവം നശിപ്പിച്ച 3 3 ദ്രവ്യാഗ്രഹം, മത്സരം, അസൂയ, ഇതിൽ കൂടി നശിച്ചു പോയ 3 രക്ഷപ്പെട്ട 2 ആ രക്ഷപ്പെട്ട 2 വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ പറയാണ്. ഒരു വ്യക്തി രക്ഷപ്പെട്ടു, ആ രക്ഷപ്പെട്ടവന്റെ കൂട്ടത്തിൽ ആ വ്യക്തിയുടെ കുടുംബവും രക്ഷപ്പെട്ടു. ആ കുടുംബത്തിൽ നിന്നാണ്, നോഹയുടെ കുടുംബത്തിൽ നിന്നാണ് പിന്നീട് ബ്ലെസ്സിംഗ് മുമ്പോട്ട് പോകുന്നത്. നോഹയുടെ കുടുംബത്തിൽ കൂടിയാണ് ദൈവം തന്റെ പുത്രൻ വരാൻ വേണ്ടിയിട്ടുള്ള വാതിലൊരുക്കിയത്. നോഹയുടെ മക്കളിൽ കൂടിയാണ് മുമ്പോട്ട് യേശുക്രിസ്തുവിന്റെ ജന്മമൊക്കെ വരുന്നത്. അതേസമയം ലോത്തിന്റെ മക്കളിലാണ് നശിച്ചുപോയി, തലമുറകളോളം നശിച്ചു പോയത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവസാനം കർത്താവിന്റെ വരവെങ്കിൽ നമുക്കിതിൽ ഏത് കാറ്റഗറിയിലും വരാം. ഒന്നുകിൽ നമ്മൾ ഈ മത്സരികളുടെ കൂട്ടത്തിലാകാം, ദ്രവ്യാഗ്രഹികളുടെ കൂട്ടത്തിലാകാം, ഇല്ലെങ്കിൽ അസൂയയോട് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാകാം, വിശ്വസിച്ച് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിട്ട് കനാലിൽ കയറാൻ നശിച്ചുപോയവരുടെ കൂട്ടത്തിലാകാം, ദൈവം വെച്ചിരിക്കുന്ന സർക്കിളുകൾ ക്രോസ് ചെയ്ത് നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകാം, സോദോം ഗൊമോറയിലെ പോലെ അന്യജടം മോഹിച്ചിട്ട് വ്യഭിചാരം മോഹിപ്പിച്ചിട്ട് ആ രീതിയിലേക്ക് പോയി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകാം. ഇല്ലെങ്കിൽ ഇതിന്റെ എല്ലാം നടക്കും ദൈവം പറയാണ്, ദൈവം ഭക്തന്മാരെ ഇതിൽ നിന്ന് വിടുവിക്കും. ദൈവം ഭക്തന്മാരെ വിടുവിക്കുമ്പോഴും നമുക്കും ഈ രണ്ട് കൂട്ടത്തിൽ ഏതെങ്കിലും കൂട്ടത്തിലാകാം. ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതവും ഒരേപോലെ ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും.